വേദിയിലും സദസ്സിലുമുള്ള ഗുരുജനങ്ങളെ, ഞാൻ ആദ്യമായിട്ട് ബാബുവിനെ, ആർ എസ് ബാബുവിനെ അഭിനന്ദിക്കട്ടെ. ഇങ്ങനെയൊരു ആഗോള മാധ്യമ കൂട്ടായ്മ 3 വർഷമായി വളരെ വിജയകരമായി നടത്തുക മാത്രമല്ല, മീഡിയ അക്കാദമിയെ വളരെ സമർത്ഥമായി കഴിഞ്ഞ 6 വർഷമായി നയിക്കുകയും ചെയ്യുന്ന ബാബു. മീഡിയ അക്കാദമിയിൽ ഞാനുൾപ്പെടെയുള്ള മുഴുവൻ മുൻ ചെയർമാന്മാരും ചെയ്തതിനേക്കാളേറെ ബാബു ഈ 6 വർഷം കൊണ്ട് ചെയ്തു. അതിന് ഞാൻ ബാബുവിനെ അഭിനന്ദിക്കട്ടെ. ശ്രീ ശശികുമാർ സാറ് ഇവിടെ പ്രസംഗിച്ചപ്പോൾ ടാർസി വിറ്റാച്ചിയെ പറ്റി പരാമർശിച്ചു. വിട്ടാസ് ഇന്ത്യയിലെ മാധ്യമങ്ങളെ പോലെ അല്ല മലയാളത്തിലെ മാധ്യമങ്ങൾ. മാധ്യമങ്ങളുടെ റോള് വഹിക്കുന്നത് മലയാളത്തിലെ മാധ്യമങ്ങൾ മാത്രമാണെന്ന് പറഞ്ഞു. അങ്ങനെ മലയാള മാധ്യമങ്ങൾ പെരുമാറുന്നെങ്കിൽ അതിന് കാരണക്കാരൻ ടാർസി വിറ്റാച്ചിയാണ്. 1962 അദ്ദേഹം കോട്ടയത്ത് വന്ന് അന്ന് കേരളത്തിലുണ്ടായിരുന്ന പത്രങ്ങളുടെ എല്ലാം ഓരോ ആളുകളെ പരിശീലിപ്പിച്ചു. അന്നുവരെ നടന്ന സംഭവങ്ങൾ മാത്രം റിപ്പോർട്ട് ചെയ്തിരുന്ന പത്രങ്ങൾ, മലയാള പത്രങ്ങൾ, നടന്ന സംഭവത്തിൻ്റെ പ്രാധാന്യവും അതിൻ്റെ ഉദ്ദേശലക്ഷ്യങ്ങളും അല്ലെങ്കിൽ അതിലെ ഹിഡൻ അജണ്ട എന്താണെന്നൊക്കെ എഴുതാൻ തുടങ്ങിയത് അതിന് ശേഷമാണ്. ഗ്രൂപ്പ് ഫോട്ടോ മാത്രം ചിത്രങ്ങളായി കൊടുത്തിരുന്നൊരു കാലത്ത് നിന്ന് ഇത്ര വൈബ്രൻ്റായ ചിത്രങ്ങൾ കൊടുക്കുന്ന ഒരു പത്രസമൂഹമായി മലയാളം മാറിയത് അതിനുശേഷമാണ്. ഇന്നലെ ബി ജയചന്ദ്രൻ്റെ പുസ്തക പ്രകാശനം മലയാളം മീഡിയയിലെ ഇത്രയും കാലത്തെ ഫോട്ടോഗ്രാഫിയെ പറ്റിയുള്ള. അപ്പോൾ അവിടെ ഇരുന്ന് ഞാൻ മനസ്സിലൊന്ന് കണക്ക് കൂട്ടി കേരളം കണ്ട ഏറ്റവും നല്ല 10 ചിത്രങ്ങൾ ഏതൊക്കെയാണ്. ഞാൻ അതിനെപ്പറ്റി സംസാരിക്കണമെന്നൂടെ വിചാരിച്ചു, പക്ഷേ ആലോചിച്ചപ്പോൾ 10 ലിമിറ്റ് ചെയ്യാനായിട്ട് പ്രയാസപ്പെട്ടു. 10-20 ചിത്രങ്ങൾ ഇങ്ങനെ മനസ്സിൽ വന്ന് നിറയുകയായിരുന്നു. അതൊക്കെ ആയത് ടാർസി വിറ്റാച്ചിയുടെ കേരളത്തിലെ ഈ സന്ദർശനം കൊണ്ടാണ്. അദ്ദേഹം 2 ആഴ്ച കേരളത്തിലുണ്ടായിരുന്നു. കോട്ടയത്തെ 3 ദിവസത്തെ വർക്ക്ഷോപ്പ് കഴിഞ്ഞ് KMI സാറ് അന്ന് മനോരമയ്ക്ക് ഉടമസ്ഥന്മാർക്കും പത്രാധിപന്മാർക്കും രാത്രി വേണമെങ്കിൽ അത്യാവശ്യം പത്രക്കെട്ടിറക്കാൻ ഉപയോഗിക്കാൻ ഒരു കാറേ ഉള്ളൂ, ആ കാറ് കൊടുത്ത് ടാർസി വിറ്റാച്ചിയെ ഇതിൽ പങ്കെടുത്ത എല്ലാ പത്രസ്ഥാപനങ്ങളും ഒരു ദിവസം വിസിറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞയച്ചു. അന്ന് ഒരു പത്രാധിപർ മാത്രം ടാർസി അവിടെ ചെന്നപ്പോൾ പറഞ്ഞു, ഞങ്ങൾ വളരെ വിജയകരമായ ഒരു ഫോർമുലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണിപ്പോൾ, അതിലൊരു മാറ്റവും വരുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് താങ്കൾക്ക് ഈ ദിവസം വേറൊരു പത്രത്തിൽ പോയി അത് ചെലവഴിക്കാം, അത് ദിവസം സേവ് ചെയ്യാമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അവിടെ നിന്ന് അയച്ചു. ആ പത്രത്തിൻ്റെ ഇന്നത്തെ സ്ഥിതി കാണുമ്പോൾ ഞാൻ ടാർസിയെ അന്ന് അവർ സ്വീകരിച്ചിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചു പോകുന്നുണ്ട്. ടാർസിയെ ഇന്ന് ശ്രീലങ്കയിലെ ഒരു ജേർണലിസ്റ്റും ഓർക്കുന്നില്ല. അങ്ങനെ ശ്രീലങ്കയിലെ പത്രപ്രവർത്തനം വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിൽ അവരോട് ചെന്ന് ടാർസി പറഞ്ഞ കാര്യങ്ങൾ പറയാനായിട്ട് എന്നെ ക്ഷണിച്ചു. അപ്പോൾ അതാണ് അവിടുത്തെ സ്ഥിതി, എന്നെപ്പോലുള്ള ആൾ ചെന്ന് അവരോട് ഇത് പറയേണ്ടി വരുന്നു. അപ്പോൾ ടാർസിയുടെ ആ കാലത്തിന് ശേഷം അദ്ദേഹം ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചത്, അന്ന് ഞാൻ പത്രപ്രവർത്തനം ആരംഭിക്കുന്ന കാലത്ത് ഒരു ദിവസം ഒരാശയം മനസ്സിൽ വന്നാൽ മതിയായിരുന്നു. ഇന്ന് നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സ്ഥിതി എന്താന്ന് വെച്ചാൽ, ഒരു ദിവസം തന്നെ 10-18 ആശയങ്ങൾ ഇല്ലാതെ ജോലി ചെയ്യാൻ കഴിയാത്തൊരു സ്ഥിതിയിൽ നമ്മളെത്തിയിരിക്കുന്നു. അങ്ങനെ ഉള്ള ഈ മീഡിയ വേൾഡിൽ സർവൈവ് ചെയ്യുക മാത്രമല്ല വളരെ സമർത്ഥമായി നേതൃത്വം നൽകുന്ന നിങ്ങളെയെല്ലാം സല്യൂട്ട് ചെയ്യുക എന്നുള്ളൊരൊറ്റ ഉദ്ദേശം മാത്രമേ എനിക്കുള്ളൂ. ഞാനിതിൽ എപ്പോഴും കാർട്ടൂണിസ്റ്റുകളെ പറ്റി ഓർക്കും. നമുക്ക് ഓർമ്മയുള്ള കാർട്ടൂണിസ്റ്റുകളുടെ കാർട്ടൂണിൻ്റെ നിലവാരം പോയല്ലോ എന്ന് നമ്മൾ പരിതപിക്കാറുണ്ട്. അവരുടെ ഒന്നും നിലവാരം പോയതല്ല. അവരൊരു സംഭവം കേൾക്കുമ്പോൾ ഒരു നല്ല കാർട്ടൂൺ വരയ്ക്കാൻ ഒരു ആശയം തയ്യാറാക്കിയിട്ടുണ്ടാവും. അരമണിക്കൂർ കഴിയുമ്പോൾ അതൊരു ട്രോളായി ഒരാൾ അയച്ചു കഴിഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു ടി വിയിൽ അത് വന്നിട്ടുണ്ടാവും. അപ്പം നമ്മളിപ്പോൾ വരച്ച് കാണുന്നത് അവരുടെ 18-ാമത്തെ ആശയമാണ്. അതിന് മുമ്പുള്ള 17 ആശയങ്ങളും അതിനേക്കാൾ നല്ലതായിരുന്നു. അതുപോലെ തന്നെ ഒരു ഒരു സംഭവം നടക്കുമ്പോൾ നമ്മളെങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ള ഒരാശയം. ഞാൻ ഹിന്ദുസ്ഥാൻ ടൈംസിൽ പണ്ട് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് 2 മക്കളെ പാടുള്ളൂ എന്നുള്ള തീരുമാനം വന്ന കാലത്ത് അവരുടെ ഒരു ആശയം കണ്ട് അന്ന് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. നാം 2 നമുക്ക് 2 എന്നാണ് മുദ്രാവാക്യം. അപ്പോൾ ഹിന്ദുസ്ഥാൻ ടൈംസിലെ പത്രാധികൾക്ക് തോന്നി ഈ 2 കൽപ്പന വരുന്നതിന് മുമ്പ് 2 കൂടുതൽ മക്കളുണ്ടായ ആളുകളെ ഒന്ന് തപ്പിപ്പിടിക്കാം, അതിൽ നല്ല VIPs ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു 3-4 പേര്. അപ്പം ഞാൻ വിചാരിച്ചു എന്തൊരു പുള്ളി, അത് മക്കളെ 2 കൂടുതലോ 10 ഉണ്ടായാൽ പോരെ, അതിൽ നിന്നൊരു ബുള്ളിൻ്റായ അല്ല ഒരു ഒരു വലിയ നേതാവ് എമർജ് ചെയ്ത് വരികയാണ്. അവരന്ന് 3 പേരെ അവതരിപ്പിച്ചു. 1 ശത്രുഘ്നൻ സിൻഹയായിരുന്നു, മറ്റൊന്ന് പ്രതീഷ് നന്ദിയായിരുന്നു, 3-ാമത്തെ നമ്മുടെ ബോംബെയിലെ അഡ്വർടൈസ്മെൻ്റ് വേൾഡിൻ്റെയും നാടക കലയിലെയും ആചാര്യനായിരുന്ന നമ്മുടെ അലിക് പദംസി. അപ്പം ആശയങ്ങൾ കൊണ്ട് മാത്രമേ സർവൈവ് ചെയ്യാൻ ഒക്കുള്ളൂ എന്നുള്ള ഒരു സ്ഥിതി. ഞാൻ ഫോട്ടോഗ്രാഫിയെ പറ്റി ഈ കഴിഞ്ഞ ദിവസം ചിന്തിക്കേണ്ടി വന്നപ്പോൾ നമ്മളുടെ എല്ലാ മനസ്സിൽ ഓർമ്മയുണ്ടാവും നാഷണൽ ജിയോഗ്രാഫിയിൽ വന്ന ഒരു ചിത്രം, അതായത് ആ നീല കണ്ണുകളുള്ള ഒരു അഫ്ഗാൻ അഭയാർത്ഥിയുടെ. അത് ആ ചിത്രമെടുത്ത സ്റ്റീവ് മക്കറി 30 കഴിഞ്ഞപ്പോൾ ആ അഭയാർത്ഥിയെ വീണ്ടും ഒന്ന് കണ്ടുപിടിക്കാൻ ശ്രമിച്ചു. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അഭയാർത്ഥിയായി വന്ന ഒരാളെ എങ്ങനെ തേടിപ്പിടിക്കാൻ, പക്ഷെ ആ കണ്ണുകളുടെ ശക്തി കൊണ്ട് അദ്ദേഹം പോയി ആ പെൺകുട്ടിയല്ല അപ്പോഴത്തേക്ക് പ്രായമായി കഴിഞ്ഞിരുന്നു, തപ്പിപ്പിടിച്ചു. അതെന്തൊരാശയമാണ്! ഇങ്ങനെ ആശയങ്ങൾ കൊണ്ട് മാത്രം സർവൈവ് ചെയ്യാനൊക്കുന്ന ഒരു കാലത്ത് ഇന്ത്യയിലെ പത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പ്രതികരിക്കുക മാത്രമല്ല, ആശയങ്ങൾ കൊണ്ട് സമ്പുഷ്ടമായി നിൽക്കുന്നെങ്കിൽ അതിനെല്ലാം കാരണക്കാർ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങളെല്ലാവരുമാണ്. ഇത് പത്രങ്ങളിൽ മാത്രമല്ല മറ്റു മീഡിയയിലും ഇന്ത്യയിലെ പത്രങ്ങളുടെ അതുപോലെ മറ്റു മീഡിയയുടെ ഇപ്പോഴത്തെ സ്ഥിതി കാണുമ്പോൾ കേരളത്തിൽ പ്രവർത്തിച്ചൊരു പത്രപ്രവർത്തകൻ എന്ന നിലയിലേക്ക് എനിക്ക് സങ്കടം തോന്നാറുണ്ട്. കാരണം അതെല്ലാം ഗവൺമെൻറ്റിൻ്റെ വക്താക്കളായി മാറിയിരിക്കുന്നു. ഗവൺമെൻറ്റിനെ ഗവൺമെൻറ്റിനേക്കാൾ കൂടുതൽ ഡിഫെൻഡ് ചെയ്യുന്ന ചുമതല നമ്മുടെ ഇന്ത്യൻ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നു. അങ്ങനെയുള്ളൊരു കാലത്ത് വ്യത്യസ്തമായി ചിന്തിക്കുന്ന, എഴുതുന്ന, വരയ്ക്കുന്ന, ടി വിയിൽ അത് അവതരിപ്പിക്കുന്ന നിങ്ങളെല്ലാവരെയും വീണ്ടും സല്യൂട്ട് ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.